2022 ഒക്ടോബർ 9 ഞായറാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. ജീവിതം ഇരുളിലാക്കും ഡാർക്ക് ചോക്ലേറ്റ് ലഹരി. MH വിഷ്ണു എഴുതുന്ന മക്കളെ മയങ്ങല്ലേ പരമ്പരയുടെ 2 ഭാഗം. ഇടയ്ക്കിടെയുണ്ടാവുന്ന മാനസിക സംഘർഷം മാറിക്കിട്ടുമെന്ന് പറഞ്ഞാണ് കണ്ണൂരിലുള്ള സ്കൂളിലെ 9-ാം ക്ലാസ്സുകാരിക്ക് അതേ സ്കൂളിലെ +1-കാരൻ ഡാർക്ക് ചോക്ലേറ്റ് നൽകിയത്. ആദ്യം കഴിച്ചപ്പോൾ തന്നെ ആശ്വാസം തോന്നി. പിറ്റേന്ന് അതേസമയമായപ്പോൾ ചോക്ലേറ്റിനായി അവൾ +1-കാരനെ തേടിയെത്തി. മെല്ലെ മെല്ലെ ചോക്ലേറ്റിനുള്ളിലെ ലഹരിക്കടിമയായ ആ 14-കാരി ക്രൂരമായ പീഡനത്തിന് ഇരയായി. ലഹരിമരുന്ന് നൽകി പലയിടത്തും കൊണ്ടുപോയി പീഡിപ്പിച്ചു. നഗ്ന വീഡിയോ പകർത്തി ലഹരിമാഫിയ അവളെ വലയിലാക്കി. സഹപാഠികൾക്കും സമൂഹമാധ്യമങ്ങളിലൂടെ മറ്റ് സ്കൂളുകളിലെ കുട്ടികൾക്കും ലഹരിമരുന്ന് വിൽക്കേണ്ട ചുമതലയായി പിന്നീട് അവൾക്ക്. പലവട്ടം ആത്മഹത്യയ്ക്കൊരുങ്ങിയ കുട്ടിയെ കൌൺസിലിംഗിന് വിധേയയാക്കിയപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തറിഞ്ഞതും സഹപാഠിയായ 16-കാരൻ അറസ്റ്റിലായതും. മിടുമിടുക്കനായി അവൻ തിരിച്ചുവരട്ടെ, ഭരണപ്രതിപക്ഷങ്ങൾ ആരോപണ പ്രത്യാരോപണങ്ങളുമായി പരസ്പരം പോരടിക്കുന്ന നിയമസഭ സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദതയോടെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാക്കുകൾ കേട്ടത്. എന്റെ മടിയിൽ വളർന്ന കുട്ടിയായിരുന്നു അവൻ. 2-ാം തവണ ലഹരി വിമോചന കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ മകനാണ്. എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട്. പഠിക്കാൻ ബഹുമിടുക്കൻ. പ്രമുഖ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠനം പൂർത്തിയാക്കി. ഇന്ന് ലഹരിക്കടിമയാണ്. 2-ാം തവണ ലഹരി വിമോചന കേന്ദ്രത്തിലാക്കി. അവൻ മിടുക്കനായി തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിലും പ്രാർത്ഥനയിലുമാണ്. സതീശന്റെ വാക്കുകളിൽ ക്യാമ്പസുകളിൽ പിടിമുറുക്കിയ ലഹരി മാഫിയയുടെ ക്രൂരതകൾ എല്ലാമുണ്ടായിരുന്നു. ഹോസ്റ്റലുകളിൽ ലഹരിപ്പാർട്ടി നടത്തിയും ലഹരിയുപയോഗത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചും കൂസലില്ലാതെ വിലസുകയാണ് ആൺപെൺ വ്യത്യാസമില്ലാതെ യുവതലമുറ. സൌജന്യമായി ലഹരി നൽകി അടിമകളാക്കിയ വിദ്യാർത്ഥികൾ കോളേജുകളിലേക്കുള്ള കാരിയർമാരും സഹപാഠികൾക്ക് ലഹരി വിൽക്കുന്നവരുമാണ്. ലഹരിയുടെ ഉന്മാദത്തിൽ കുട്ടികൾ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അവരെ കുറ്റകൃത്യങ്ങൾക്കുപയോഗിക്കുന്നതും പതിവായിട്ടുണ്ട്. കലാലയങ്ങൾക്കു ചുറ്റും ലഹരിവിരുദ്ധ സംരക്ഷണ ശൃംഖല തീർത്തും പ്രതീകാത്മകമായി ലഹരി ഉത്പന്നങ്ങൾ കുഴിച്ചുമൂടിയും അറുത്തുമാറ്റാവുന്നതല്ല ലഹരിമാഫിയയുടെ നീരാളിക്കൈകൾ. സ്ഥിരമായി ലഹരിക്കേസുകളിൽ പെടുന്നവരെ കരുതൽ തടങ്കലിലാക്കുന്നതടക്കം അതിശക്ത നടപടികളാണ് ആവശ്യം. 100 ദിവസത്തെ ചികിത്സയും ഫലിച്ചില്ല. മയക്കുമരുന്നിനടിമകളായി 1.5 വർഷത്തിനിടെ ലഹരി വിമുക്തി കേന്ദ്രങ്ങളിൽ ചികിത്സ തേടിയത് 3,933 വിദ്യാർത്ഥികളാണ്. പകുതിയിലേറെയും പ്രായപൂർത്തിയാകാത്തവർ. 10 ഇരട്ടി പേർ രഹസ്യമായി ചികിത്സിച്ചിട്ടുണ്ടാവും. 100 ദിവസം കിടത്തി ചികിത്സിച്ചിട്ടും 20% കുട്ടികൾ ലഹരിയുടെ പിടിയിൽ നിന്ന് മുക്തരായില്ല. ലഹരിമരുന്നുപയോഗിക്കുന്നതിൽ ചെറിയൊരു ശതമാനമേ വിമുക്തി കേന്ദ്രങ്ങളിൽ എത്തുന്നുള്ളൂ. ഇന്റർനെറ്റിൽ നിന്ന് പലതരം മയക്കുമരുന്നുകൾ വാങ്ങി ഉപയോഗിക്കുന്നവരും ചികിത്സ തേടിയവരിൽ ഉണ്ടായിരുന്നു. +1 പ്രവേശന ദിവസം സംഭവിച്ചത്. +1 പ്രവേശനത്തിനുള്ള 3-ാം അലോട്ട്മെന്റിന്റെ അവസാന ദിവസം കൊച്ചിയിലെ സ്കൂളിൽ നടന്ന സംഭവം എല്ലാ രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ടതാണ്. അധ്യാപികയുടെ അനുഭവക്കുറിപ്പാണിത്. അഡ്മിഷന്റെ തിരക്കിലിരിക്കുമ്പോൾ എക്സൈസ് ഓഫീസിൽ നിന്ന് 2 ജീപ്പിൽ 9 കുട്ടികളുമായി ഉദ്യോഗസ്ഥരെത്തി. എല്ലാവരും +2 വിദ്യാർത്ഥികളാണ്. കടയിൽ നിന്ന് സ്റ്റഫ് വാങ്ങിയപ്പോൾ പിടിയിലായതാണ്. എക്സൈസിന് രഹസ്യവിവരം കിട്ടിയിരുന്നു. അവർ മഫ്തിയിൽ കാത്തുനിന്നു. കുട്ടികളെല്ലാം ലഹരിക്ക് അടിമകളാണ്. എല്ലാവരുടെയും രക്ഷിതാക്കളെ വിളിച്ചുവരുത്തി. ചില കുട്ടികൾ 7-ാം ക്ലാസ് മുതൽ ലഹരി ഉപയോഗിക്കുന്നവരാണ്. മിക്കവരും വർഷങ്ങളായി ലഹരിക്ക് അടിമകൾ. 7-ാം ക്ലാസ് മുതൽ ലഹരി ഉപയോഗിക്കുന്ന വിദ്യാർത്ഥിയാണ് മൊത്ത കച്ചവടക്കാരനായി മാറിയത്. വൈകിട്ട് പ്രവേശന നടപടികൾ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് പോവാനൊരുങ്ങിയപ്പോൾ 2 പോലീസ് വണ്ടികൾ സ്കൂളിലേക്ക് വന്നു. ഒരു പെൺകുട്ടിക്ക് ബസിൽ മോശമായ അനുഭവമുണ്ടായി. അതിലെ കുറ്റക്കാരെയും കൊണ്ടാണ് പോലീസിന്റെ വരവ്. അവരെല്ലാം ലഹരിക്കടിമകളാണ്. രക്ഷിതാക്കളെ വിളിച്ച് വിട്ടയച്ചു. കഴിഞ്ഞയാഴ്ച 4 കിലോമീറ്റർ അപ്പുറത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സ്കൂളിലേക്ക് ഫോൺ വിളിയെത്തി. സ്കൂളിലെ +2 പെൺകുട്ടിയെയും മുതിർന്ന 4 ആൺകുട്ടികളെയും പ്രദേശത്തെ വീട്ടിൽ നിന്ന് അനാശാസ്യത്തിന് പിടിച്ചെന്നായിരുന്നു വിവരം. +2 വിദ്യാർത്ഥിനിയുമായി പോലീസ് സ്കൂളിലെത്തി. ലഹരി ഉപയോഗിക്കുന്ന 19 കൂട്ടുകാരികളുടെ പേരുകൾ ആ കുട്ടി വെളിപ്പെടുത്തി. അന്വേഷിച്ചപ്പോൾ എല്ലാവരും ലഹരിക്കടിമകളായവർക്കൊപ്പം കറങ്ങാൻ പോകുന്നതായി കണ്ടെത്തി. അവരും ലഹരിമരുന്ന് ഉപയോഗിക്കുന്നു. കുഞ്ഞുങ്ങളെ പിടിക്കുന്ന ഭൂതത്തിന്റെ കഥ. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നാട്ടുവഴികളിലൂടെ കുഞ്ഞുങ്ങളെ പിടിക്കാനെത്തുന്ന ഭൂതത്തിന്റെ കഥ പറഞ്ഞ് അമ്മമാരും അമ്മൂമ്മമാരുമൊക്കെ മക്കളെ ഊട്ടുകയും ഉറക്കുകയും ചെയ്യുമായിരുന്നു. ഇന്ന് കഥകളില്ല, വീടുകളിൽ അമ്മൂമ്മമാരുമില്ല, പക്ഷേ ഭൂതങ്ങളുണ്ട്. അവർ സ്കൂളുകളിലും കോളേജുകളിലും കുട്ടികളെ ലഹരി വലയിലാക്കാൻ കാത്തുനിൽക്കുന്നു. മലപ്പുറത്തെ സ്കൂളിലെ 8-ാം ക്ലാസ്സുകാരനെ തേടി ലഹരിഭൂതമെത്തിയത് ഐസ്ക്രീമിന്റെ രൂപത്തിലായിരുന്നു. സ്കൂളിലെ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു അവൻ. കാലുകളിൽ ചക്രം ഘടിപ്പിച്ചതുപോലെ ഓടിയെത്തി ഗോളടിക്കാൻ സഹായിക്കുമെന്ന് പറഞ്ഞ് സീനിയർ ചേട്ടനാണ് ആദ്യം ഐസ്ക്രീം നൽകിയത്. ഓട്ടത്തിന്റെ വേഗം കൂടിയപ്പോൾ അവന് ഐസ്ക്രീം ഇല്ലാതെ കഴിയില്ലെന്നായി. കൂട്ടുകാരും ഐസ്ക്രീം ശീലമാക്കി. ഐസ്ക്രീമിലലിഞ്ഞ് രക്തത്തിലെത്തിയ രാസലഹരി കിട്ടാതായതോടെ ഉന്മാദാവസ്ഥയിലായ 13-കാരൻ സർക്കാരിന്റെ ലഹരി വിമുക്ത കേന്ദ്രത്തിലാണ് ഇപ്പോൾ. നഖങ്ങൾ പിഴുതും മുടിയിഴകൾ പറിച്ചെടുത്തും സ്വയം മുറിവേൽപ്പിച്ചും ഭ്രാന്തനെ പോലെ. സർവനാശം ഒരു നിമിഷം പോലും പാഴാക്കാനില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലഹരിയുടെ പിടിയിൽ നിന്ന് കുഞ്ഞുങ്ങളെ രക്ഷിക്കാനാവുന്നില്ലെങ്കിൽ നമ്മുടെ വരും തലമുറകളാകെ എന്നേക്കുമായി തകർന്നടിഞ്ഞു പോകും. കുഞ്ഞുങ്ങൾ നശിച്ചാൽ പിന്നെ എന്താ ബാക്കിയുള്ളത്? ഒന്നുമുണ്ടാവില്ല. ആ സർവനാശം ഒഴിവാക്കാൻ ഒരു നിമിഷം പോലും വൈകാതെ ജാഗ്രതയോടെ ഇടപെട്ടാലേ പറ്റൂ. ഒരു സെക്കൻഡ് പോലും പാഴാക്കാനില്ല. വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല മയക്കുമരുന്നിന്റെ ഘോര വിപത്തുകൾ. അത് വ്യക്തിയെയും കുടുംബത്തെയും കുടുംബ സാമൂഹ്യ ബന്ധങ്ങളെയും നാടിനെയും തകർക്കുന്നു. മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്നു. പ്രിയപ്പെട്ടവരെ കൊല ചെയ്യുന്നതടക്കം എത്രയെത്ര ഘോര കുറ്റകൃത്യങ്ങളാണ് മയക്കുമരുന്നിന്റെ ഫലമായി സമൂഹത്തിൽ നടക്കുന്നത്. ബോധാവസ്ഥയിൽ ആരും ചെയ്യാത്ത അധമകൃത്യങ്ങൾ പോലുമുണ്ടാവുന്നു. സ്വബോധത്തിലേക്ക് തിരിച്ചുവന്നാൽ പശ്ചാത്തപിക്കേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾ മയക്കുമരുന്നിന്റെ ലഹരിയിൽ ചിലർ നടത്തുന്നു. അമ്മമാരുടെ കണ്ണീരുണക്കാനും കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും സമൂഹത്തെയാകെയും രക്ഷിക്കാനും ലഹരിക്കണ്ണികൾ പൊട്ടിച്ചേ പറ്റൂ. പരമ്പരയുടെ 3-ാം ഭാഗം നാളെ.